You're with SBS Radio.
അടുത്ത കാലത്തായി കേരളത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മളിൽ പലർക്കും ഉണ്ടാകുന്നൊരു ആശങ്കയാണ്, എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു ദുരന്തത്തിൽപ്പെട്ടാൽ എന്തു ചെയ്യുമെന്നൊക്കെ. ഇത്തരം സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങളുമായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോസ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം ഡോക്ടർ ശേഖർ കുര്യാക്കോസ് SBS മലയാളത്തിലേക്ക്. കേരളം പ്രളയത്തെ നേരിട്ടിട്ട് ഒരു വർഷം പിന്നിടാൻ പോവുകയാണ്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ ശാസ്ത്രീയമായി നേരിടാൻ കേരളം പഠിച്ചോ?
നമസ്കാരം. SBS സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശബ്ദം, കേരളത്തിലെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ അഭിപ്രായങ്ങൾ സംബന്ധിച്ച് ഓസ്ട്രേലിയയിലെ മലയാളികളുടെ മുന്നിൽ എത്തിക്കുവാൻ ശ്രമിച്ചതിന് വളരെ നന്ദി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ നിന്ന് കേരളത്തെ നോക്കിയാൽ കേരളം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയുള്ളതാണ്. ലോകത്ത് ഇതേ സമയം നടന്ന സമാനമായ മറ്റു ദുരന്തങ്ങളും അതിനോട് അവിടുത്തെ സർക്കാരുകൾ എടുത്ത പ്രതികരണ പ്രവർത്തനങ്ങളും മനസ്സിലാക്കുന്ന, അത് തമ്മിൽ കമ്പയർ ചെയ്യുന്ന ലോക രാജ്യങ്ങൾക്ക് ഇത് ഇന്നും ഒരു അത്ഭുതമാണ്. ആ അത്ഭുതത്തിലേക്ക് നമ്മളെ എത്തിച്ചത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മാത്രം കൊണ്ടല്ല, ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾ മാത്രം കൊണ്ടല്ല, നമ്മളുടെ പൂർവീകർ നമ്മൾക്ക് വേണ്ടി തന്ന രണ്ട് അമൂല്യ സമ്പത്തുണ്ട് കേരളത്തിൽ. അതിലൊന്ന്, നമ്മളുടെ എല്ലാം ഭാഷയിൽ തന്നെ അടിവരയിട്ട് നമ്മളെ എല്ലാം ചെറിയ കാലം തൊട്ടേ നമ്മളുടെ പൂർവീകർ പറഞ്ഞു പഠിപ്പിക്കുന്ന 99 വെള്ളപ്പൊക്കവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഭാഷാശീലും. എന്താണ്, തലയ്ക്ക് മുകളിൽ വെള്ളം കയറിയാൽ അതിനു മുകളിൽ വള്ളം ഇറക്കണം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ആ ഭാഷാശീലുള്ള ലോകത്തിലെ ഒരു രാജ്യവും ഇല്ല, ഒരു ഭാഷയിലും അങ്ങനെ ഒരു ശീലില്ല. എന്തുകൊണ്ടതുണ്ടായി? മലയാളിയുടെ ജീനിൽ 1924 വെള്ളപ്പൊക്കത്തെ കുറിച്ചുള്ള ഓർമ്മകൾ നിലനിർത്തിയിരുന്നത് കൊണ്ടാണ് അതുണ്ടായത്. എങ്ങനെ വെള്ളപ്പൊക്കത്തോട് പ്രതികരിക്കണം? കേരളത്തിൽ 1924 ശേഷം ചെറുതും വലുതുമായ ഒട്ടനവധി വെള്ളപ്പൊക്കങ്ങൾ പല പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളിക്ക് വെള്ളം ഒരു പുതിയ സംഭവമല്ല, ഒരു അത്ഭുതമല്ല. ഇനി നമ്മൾക്ക് ആ അനുഭവം നമ്മളുടെ മുന്നിലുണ്ട്. പിന്നെ നമ്മളുടെ മുന്നിലുള്ളത് എന്താണ്? നമ്മളുടെ മുന്നിൽ രണ്ട് വലിയ ശക്തികളുണ്ട്. ഒന്ന്, നമ്മളുടെ പൂർവികരായി നമ്മൾക്ക് ഉണ്ടാക്കിത്തന്ന വിദ്യാഭ്യാസത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം. രണ്ട്, നമ്മളുടെ ആരോഗ്യ മേഖലയിൽ, നമ്മളുടെ സാമൂഹിക സുരക്ഷാ മേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം. മൂന്ന്, നമ്മൾക്ക് എന്താണ് വേണ്ടത്? നമ്മൾക്ക് ആസൂത്രണമാണ് വേണ്ടത്. വ്യക്തമായ ആസൂത്രണത്തോടുകൂടി വളരെ സുസജ്ജമായി ജൂൺ മാസം മുതലേ വിവിധ സേനകളെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ എത്തിച്ച് 15 എന്ന ക്രിട്ടിക്കൽ ഡേ ദിവസമാകുമ്പോഴത്തേക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ സേനാ വിന്യാസം കേരളത്തിൽ നമ്മൾ സാധ്യമാക്കിയെടുത്തു.
തീർച്ചയായും താങ്കൾ പറഞ്ഞതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു സംശയം ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ വർഷം തലയ്ക്ക് മുകളിൽ വള്ളം ഇറക്കുവാൻ മത്സ്യത്തൊഴിലാളികളുടെ വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് കൃത്യമായ ആധുനിക രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളിലൊക്കെ വളരെ അപര്യാപ്തമാണെന്ന് ഒട്ടേറെ വിമർശനങ്ങളും ഉയർന്നിരുന്നു. ഇക്കാര്യങ്ങളിലൊക്കെ നമ്മളൊരു പുനർവിചിന്തനം നടത്തിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ നടത്തുമോ?
ശരിയാണ്, മത്സ്യത്തൊഴിലാളികൾ ഏതാണ്ട് 60,000 പേര് പല മേഖലകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ഔദ്യോഗികമായ കണക്കുണ്ട്. എന്നാൽ അത്ര തന്നെ വള്ളവും ബോട്ടുകളും കേന്ദ്ര സേനകളുടേതും നമ്മൾ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ 10,000 ബോട്ടുകൾ അല്ലെങ്കിൽ 100,000 ബോട്ടുകൾ മേടിച്ച് പല സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടല്ല പ്രളയത്തിനോട് പ്രതികരിക്കുന്നത്. 100 ഒരിക്കലുണ്ടാകുന്ന പ്രളയത്തോട് പ്രതികരിക്കാൻ ബോട്ടുകളോ പ്രതികരണ ശേഷിയോ അല്ല ആവശ്യം, അതിനെ പ്രതിരോധിക്കാനാകുന്ന സാമൂഹികമായ അതിജീവന ശക്തി ഉണ്ടാക്കലാണ് ആവശ്യം.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വിദേശ മലയാളി അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു നിന്നുള്ള ഒരാൾ കേരളത്തിൽ എത്തിക്കഴിഞ്ഞ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടത്?
നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒന്ന്, നിങ്ങൾ ഒരു വിദേശിയായി മറ്റൊരു സിറ്റിസൺ ആണെങ്കിൽ, ഇപ്പോ ഓസ്ട്രേലിയയിലുള്ള മലയാളികളോടാണ് ഞാൻ സംസാരിക്കുന്നത്, ഒരു ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങളുടെ എംബസിയിൽ നിങ്ങൾക്ക് ഈ DRR കൈകാര്യം ചെയ്യുന്ന ഒരു നോഡൽ ഓഫീസർ ഉണ്ട്. അവർക്ക് ഞങ്ങളുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഇവിടുത്തെ എമർജൻസി മാനേജേഴ്സിന്റെയും വ്യക്തമായ ഡീറ്റെയിൽസ് ലഭ്യമാണ്. ജർമ്മൻ എംബസിയും മറ്റ് രാജ്യങ്ങളിലെയൊക്കെ എംബസികൾ ഞങ്ങളെ നേരിട്ട് വന്ന് കണ്ട് വർഷത്തിൽ ഒരു തവണ ഈ പ്രവർത്തനം നടത്താറുണ്ട്. ഒരു ഓസ്ട്രേലിയൻ എംബസിയിൽ നിന്ന് ഇതുവരെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. പക്ഷെ ഒട്ടനവധി എംബസികൾ ഞങ്ങളുടെ ഓഫീസിൽ വർഷത്തിൽ ഒരു തവണ വന്ന് കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് ഞങ്ങളുമായി നിരന്തരം ബന്ധം പുലർത്തുന്നവരാണ്. അപ്പോ നിങ്ങളുടെ എംബസിയിലെ നോഡൽ ഓഫീസർ ആരായിരിക്കും ദുരന്ത സാധ്യതകളിൽ നിങ്ങളെ സഹായിക്കുന്നത് എന്നത് ഒരു മനസ്സിലാക്കൽ ഉണ്ടായിരിക്കണം. രണ്ട്, ഇൻഷുറൻസ് സംവിധാനങ്ങളോടുകൂടിയായിരിക്കും പല വിദേശ മലയാളികളും, ഞാനും ഒരുപാട് കാലം വിദേശത്ത് ജീവിച്ചയാളെന്ന നിലയിൽ നമ്മൾ പലപ്പോഴും ഇൻഷുറൻസും കൂടി കൊണ്ടാണ് കേരളത്തെ മറ്റു രാജ്യങ്ങളിലേക്ക് സന്ദർശനത്തിന് പോവുക. അപ്പോൾ ആ ഇൻഷുറൻസ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള ലോക്കൽ സംവിധാനങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞു വെക്കണം. നിങ്ങളുടെ കയ്യിൽ അത് സംബന്ധിച്ച് വ്യക്തമായ കുറിപ്പുണ്ടാകണം. കേരളത്തിൽ വന്നാൽ ഒരു അപകടം ഉണ്ടായാൽ നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളുടെ ഇൻഷുറൻസ് സഹായിക്കുക, അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകണം. കേരള സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക, നിങ്ങൾ ഏത് ജില്ലയിലാണെങ്കിലും ആ ജില്ലയിൽ നിന്ന് 1077 എന്ന നമ്പർ ഡയൽ ചെയ്താൽ ജില്ലാ കളക്ടറേറ്റിലെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഈ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ റവന്യൂ, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ എന്നീ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ 24 മണിക്കൂറും ഉണ്ട്. അവർ ജില്ലാ കളക്ടറോട് നേരിട്ട് സംസാരിക്കുന്നവരാണ്, നേരിട്ട് അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ ആ സേവനം അപ്പോൾ തന്നെ ലഭിക്കും. 112 എന്ന നമ്പർ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് കൺട്രോൾ റൂം, പോലീസിന്റെ ഇന്റഗ്രേറ്റഡ് സ്റ്റേറ്റ് എമർജൻസി റെസ്പോൺസ് സെന്ററിലേക്കോ ഡിസ്ട്രിക്ട് എമർജൻസി റെസ്പോൺസ് സെന്ററിലേക്കോ ലഭിക്കും. അപ്പോ അവിടെ പോലീസിന്റെ സഹായമാണ് കിട്ടുക. അപ്പോൾ ഒരു ക്രൈം പോലെയുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത്തരം കാര്യങ്ങളിലും, വെള്ളപ്പൊക്കം പോലെ പ്രകൃതി ദുരന്തങ്ങളാണെങ്കിൽ അതിൽ ആ സാഹചര്യത്തിലാണെങ്കിൽ 1077 നിങ്ങൾ ഡയൽ ചെയ്താൽ നിങ്ങൾക്ക് സേവനം പ്രാദേശികമായി ലഭിക്കും. നിങ്ങൾ ടൂറിസ്റ്റുകളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിർബന്ധമായും ഇൻഷുറൻസ് കരുതുകയും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ് എന്താണെന്നുള്ളത് അറിഞ്ഞു വെക്കുകയും വേണം. നിങ്ങൾ ഒരു പ്രദേശത്ത്, ഇപ്പോൾ നമ്മൾക്ക് ഈ പ്രളയം നടക്കുന്ന സമയത്ത് ഇടുക്കിയിലും മറ്റുള്ള ചില റിസോർട്ടുകളിൽ ആളുകൾ കുടുങ്ങിപ്പോവുകയുണ്ടായി. റോഡ് ആക്സസ് ഇല്ലാതായിപ്പോയി, കെട്ടിടങ്ങൾക്കൊന്നും പറ്റിയില്ല, അപകടമൊന്നും അവർക്കുണ്ടായില്ല, പക്ഷെ റോഡ് ആക്സസ് ഇല്ലാതായിപ്പോയി. ഈ റോഡ് ആക്സസ് ഇല്ലാതായപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഇതറിഞ്ഞ് അവർ പോയി അവിടെ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവരികയാണ് ചെയ്തത്. അവർക്ക് ശാരീരികമായി ഒന്നും അപകടം ഉണ്ടായില്ലെങ്കിലും അവരെ രക്ഷപ്പെടുത്തി പുറത്ത് ഈ സാഹചര്യത്തിൽ നിന്ന് മുക്കരാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിലവിൽ ലഭ്യമാണ്. ഈ രണ്ട് നമ്പറും നിങ്ങൾ ഓർത്തിരിക്കണം, 112 ഉം 1077. ഈ രണ്ട് നമ്പറുകളും നിങ്ങൾ ഓർത്തിരിക്കുക. ആ നമ്പറുകളിലൂടെ 24 മണിക്കൂറും സേവനം നൽകുന്ന ഒരു സംവിധാനം ലഭ്യമാണ്.
പ്രിയ ശ്രോതാക്കളെ, കേരളത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നത് സംബന്ധിച്ച് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോസ് സംസാരിക്കുന്നതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. താങ്കളിപ്പോൾ ഈ ഫോൺ നമ്പറുകളുടെ കാര്യം പറഞ്ഞല്ലോ, ഈ വിവരങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള പ്രധാന വെബ്സൈറ്റുകളുടെ വിശദാംശങ്ങൾ ഒന്ന് നൽകുമോ?
നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പുകളെല്ലാം ലഭ്യമാകുന്നത്, ലഭ്യമായ മുന്നറിയിപ്പുകൾ, ഇപ്പോൾ കാലാവസ്ഥ, വെള്ളപ്പൊക്കം മുതലായവയെ കുറിച്ച് മഴയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മുന്നറിയിപ്പുകളാണ് ലഭ്യമാകുന്നത്. അതെല്ലാം ലഭ്യമാകുന്നത് sdma.kerala.gov.in sdma.kerala.gov.in. കൂടാതെ ഫേസ്ബുക്കിൽ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഫേസ്ബുക്ക് പേജുണ്ട്. ആ ഫേസ്ബുക്ക് പേജിലും ദിവസവും 1 മണിക്കും വൈകിട്ട് 5 മണിക്കുമിടയിൽ, ഉച്ചയ്ക്ക് 1 മണിക്കും വൈകിട്ട് 5 മണിക്കുമിടയിൽ കൃത്യമായി അടുത്ത ദിവസങ്ങളിലേക്കുള്ള അവലോകനം ലഭ്യമാണ്. അത് ഭൂപടമായിട്ടും ലഭ്യമാണ്, ടെക്സ്റ്റ് ആയിട്ടും ലഭ്യമാണ്. മലയാളത്തിലാണ് ഞങ്ങളത് നൽകുന്നത്. ഇനി നിങ്ങൾക്ക് കേരളത്തിൽ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും 2 നമ്പറുകൾ ഓർത്തിരിക്കുക, 112 ഉം 1077. 112 പോലീസിന്റെ ഇന്റഗ്രേറ്റഡ് എമർജൻസി റെസ്പോൺസ് സെന്ററുള്ളതാണ്. 1077 എന്നത് ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റേതാണ്. SDMA വെബ്സൈറ്റിൽ തന്നെ ഡയറക്ടറി ഉണ്ട്, എമർജൻസി റെസ്പോൺസ് ഡയറക്ടറി ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്താൽ ഒരു PDF ഡോക്യുമെന്റ് ആണ്, എല്ലാ വർഷവും 2 തവണ അപ്ഡേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റിൽ എല്ലാ ജില്ലയിലെയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ എമർജൻസി കോണ്ടാക്ട്സ്, ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എമർജൻസി കോണ്ടാക്ട്സ് നൽകിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടാം. കേരളത്തിലെ വിവിധങ്ങളായ ദുരന്തങ്ങൾ സംബന്ധിച്ച വിശദമായ ബ്രോഷറുകൾ, ദുരന്ത സാധ്യതകൾ സംബന്ധിച്ച ബ്രോഷറുകൾ, സ്റ്റേറ്റിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ, ജില്ലകളുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ, ജില്ലയിലെ സംസ്ഥാനത്തും എവിടെയൊക്കെ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്ന് ഗൂഗിൾ എർത്ത് ഫോർമാറ്റിലുള്ള KNZ ഫോർമാറ്റിലുള്ള മാപ്സ്, അപ്പൊ നിങ്ങൾക്ക് തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് ഗൂഗിൾ എർത്തിൽ ഇട്ട് നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടോ വെള്ളപ്പൊക്ക സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. അത്തരം എല്ലാ സംവിധാനങ്ങളും ഞങ്ങളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പൊ SDMA.kerala.gov.in ഒരു തവണ സന്ദർശിക്കുക കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ്. അപ്പൊ നിങ്ങൾ വരുന്ന തീയതികളിൽ 5 ദിവസം മുൻപുള്ള പ്രകൃതിയുടെ നമ്മുടെ കാലാവസ്ഥയുടെ ഒരു പൊതു അവലോകനം അവിടെ ലഭ്യമാകും ജില്ലാതലത്തിൽ.
തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ ശേഖർ കുര്യാക്കോസ്. കേരളത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അടിയന്തര സാഹചര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യണമെന്നത് സംബന്ധിച്ച് SBS മലയാളത്തോട് വിശദീകരിച്ചതിന്
നന്ദി.
Hear more stories in your language by visiting sbs.com.au.